He was raised in the land down under, where a man thinks on his feet, speaks with his fists, and lives by his wits.
ഓസ്ട്രേലിയയിലെ വനാന്തരങ്ങളും മറ്റെങ്ങും കാണാത്ത ഭൂപ്രകൃതിയും പക്ഷിമൃഗാദികളും ലോകം ആദ്യമായി മനസ്സിലാക്കുന്നത് ക്രോക്കഡൈൽ ഡണ്ടി പോലുള്ള സിനിമകളിലൂടെയാണ്. ഓസ്ട്രേലിയയിൽ മാത്രം കണ്ടുവരുന്ന ഈ കാഴ്ചകൾ നേരിട്ടനുഭവിക്കാൻ യൂറോപ്പിൽ നിന്നും അമേരിക്കയിൽ നിന്നുമൊക്കെ വർഷങ്ങളായി വിനോദസഞ്ചാരികൾ ഇവിടെ എത്തുന്നു. ഏഷ്യയിലെ സാമ്പത്തിക വളർച്ച, ഇന്ത്യ, ചൈന എന്നീ രാജ്യങ്ങളിലെ വിനോദസഞ്ചാരികൾക്ക് ഓസ്ട്രേലിയ ഒരു പുതിയ ലക്ഷ്യമാകാൻ പ്രധാന കാരണമായിരിക്കുന്നു. ഈ രാജ്യങ്ങളിൽ നിന്നുള്ള വിനോദയാത്രക്കാരെ ഓസ്ട്രേലിയയിലേക്ക് ആകർഷിക്കുന്നതിനായി ടൂറിസം ഓസ്ട്രേലിയ പല പദ്ധതികളാണ് തയ്യാറാക്കിയിരിക്കുന്നത്. ഇന്ത്യയിൽ നിന്നുള്ള യാത്രക്കാരെ ലക്ഷ്യം വെച്ചുള്ള പ്രത്യേക പദ്ധതിയാണ് ഇന്ത്യ 2020 സ്ട്രാറ്റജിക് പ്ലാൻ. ഇത് തുടങ്ങിയിട്ട് ഒരു വർഷം തികഞ്ഞപ്പോഴേക്കും വിനോദയാത്രക്കാരുടെ എണ്ണത്തിൽ 25% വർധനവുണ്ടായിട്ടുണ്ടെന്നാണ് ടൂറിസം ഓസ്ട്രേലിയ വെബ്സൈറ്റിൽ പറയുന്നത്. ഓസ്ട്രേലിയയെക്കുറിച്ച് കൃത്യമായ ധാരണ വിനോദയാത്രക്കാർക്ക് നൽകുന്നതിനായി ഇന്ത്യയിലെ ടൂർ ഓപ്പറേറ്റർമാർക്ക് പ്രത്യേക ട്രെയിനിങ്ങും ടൂറിസം ഓസ്ട്രേലിയ ഏർപ്പെടുത്തിയിരിക്കുന്നു. വിനോദസഞ്ചാരത്തിനായി ഇന്ത്യയുടെ തന്നെ പല ഭാഗങ്ങളിൽ പോയിരുന്നവർ വിദേശ രാജ്യങ്ങൾ തേടി തുടങ്ങിയത് ഓസ്ട്രേലിയയിലേക്കുള്ള യാത്രക്കാരുടെ വർധനവിന് മറ്റൊരു കാരണമാണെന്നാണ് മെൽബണിൽ ഏഷ്യ ട്രാവൽസ് നടത്തുന്ന പ്രതീഷ് മാർട്ടിൻ ചൂണ്ടിക്കാട്ടുന്നത്.
ചൈന ഇന്ത്യ മാർക്കറ്റ്, ഇപ്പൊ ചൈനീസ് മാർക്കറ്റാണ് ഓസ്ട്രേലിയൻ ടൂറിസത്തിന് ഏറ്റവും ഉപകാരപ്രദമായ രീതിയിൽ ഏറ്റവും കൂടുതൽ ആളുകൾ വന്ന് ഓസ്ട്രേലിയൻ ടൂറിസത്തെ സമ്പുഷ്ടമാക്കുന്നത്. അവര് അത് ഒപ്പം തന്നെ ജനസംഖ്യയിൽ രണ്ടാം സ്ഥാനത്ത് നിൽക്കുന്ന ഇന്ത്യയിലെ യുവജനങ്ങളെ ലക്ഷ്യമാക്കിക്കൊണ്ട് നല്ലൊരു ക്യാമ്പയിന് തുടക്കം ഇട്ടുകൊണ്ട് ഓസ്ട്രേലിയൻ ടൂറിസം ഇന്ത്യയിലും വേരൂന്നിട്ടുണ്ട്. വളരെ നല്ല സപ്പോർട്ട് ട്രാവൽ ഏജന്റുമാർക്ക് കൊടുക്കുന്നുണ്ട്. 2020 ഏകദേശം 20 ലക്ഷം ഇന്ത്യൻ ടൂറിസ്റ്റുകളെയാണ് ഓസ്ട്രേലിയ ലക്ഷ്യമാക്കുന്നത്. അതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇന്ത്യയിലുള്ള ചെറുപ്പക്കാർക്ക്, പ്രത്യേകിച്ച് ഒരു നല്ല നിലവാരത്തിലെ ശമ്പളം കൈപ്പറ്റുന്നവർക്ക്, സമ്പാദിക്കുന്ന ശമ്പളം സ്വന്തം വിനോദോപാധികൾക്ക് ചെലവഴിക്കണം എന്നുള്ള ആഗ്രഹം ഇപ്പോഴത്തെ തലമുറയിൽ വളർന്നു വന്നിരിക്കുന്ന ഈ സാഹചര്യം മുതലാക്കുന്നതിന് ഓസ്ട്രേലിയൻ ഗവൺമെന്റ് അവരുടെ എല്ലാ ശ്രമങ്ങളും വളരെ ഭംഗിയായിട്ട് ഇന്ത്യയിൽ നടത്തി വരുന്നുണ്ട്. ഇന്ത്യയിൽ ഓസ്ട്രേലിയ ടൂറിസത്തിന്റെ ഓഫീസുണ്ട്, മെൽബൺ വിക്ടോറിയ ടൂറിസത്തിന്റെ ഓഫീസുണ്ട്, സിഡ്നി ടൂറിസത്തിന്റെ ഓഫീസുണ്ട്. ഇതെല്ലാം ബോംബെയിൽ കേന്ദ്രീകൃതമാണ്. അവരവിടെ ചെയ്യുന്ന കാര്യം വളരെ മാതൃകാപരമായിട്ട് ഇന്ത്യൻ ഗവൺമെന്റ്, ഇന്ത്യൻ ടൂറിസം ബോർഡ് കണ്ടുപിടിക്കേണ്ട ഒരു കാര്യമാണ് അവർ ചെയ്തു വരുന്നത്. അവരവിടെ ചെയ്തു വരുന്നത് എന്താണെന്ന് വെച്ചാൽ, ഓസ്ട്രേലിയൻ ഗവൺമെന്റിന്റെ ടൂറിസം ഡിപ്പാർട്ട്മെന്റിന്റെ ബോംബെ കേന്ദ്രീകൃതമായ ഓഫീസ് അവിടെ ഇന്ത്യയിലുള്ള ഔട്ട്ബോർഡ് ടൂർ ഓപ്പറേറ്റർമാരുടെ സ്റ്റാഫുകൾക്ക് പ്രത്യേകം ട്രെയിനിങ് കൊടുത്ത് ഓസ്ട്രേലിയയിലുള്ള ഏതൊക്കെ വിനോദ കേന്ദ്രങ്ങൾ എങ്ങനെയൊക്കെയാണ് കാണിക്കേണ്ടത് എന്നുള്ളതിനെ ക്ലാസ് കൊടുത്ത് പഠിപ്പിച്ച് ഓസി സ്പെഷ്യലിസ്റ്റ് എന്ന പ്രോഗ്രാമിലൂടെ സർട്ടിഫിക്കറ്റ് നൽകി അവരെ ഒരു പ്രത്യേക പ്രൊമോഷൻ ഓസ്ട്രേലിയൻ ടൂറിസത്തിന് എങ്ങനെ ഉപകാരപ്പെടുന്ന രീതിയിൽ ഓരോ ഓസ്ട്രേലിയൻ ടൂർ ഓപ്പറേറ്ററുടെയും സ്റ്റാഫുമാർ എങ്ങനെ വേണം യാത്രക്കാരോട് അല്ലെങ്കിൽ എൻക്വയറി വരുമ്പോൾ എങ്ങനെയാണ് പ്രതികരിക്കേണ്ടതെന്നൊക്കെ മനസ്സിലാക്കി കൊടുക്കുന്ന നല്ല പ്രോഗ്രാം ഓസ്ട്രേലിയ ടൂറിസം ഡിപ്പാർട്ട്മെന്റ് ഇന്ത്യയിൽ നടത്തി വരുന്നുണ്ട്.
അടുത്ത 10 വർഷം കൊണ്ട് 5 കോടി ഇന്ത്യക്കാരെങ്കിലും വിനോദയാത്രക്കായി വിദേശത്തേക്ക് പോകുമെന്നാണ് പ്രതീക്ഷ. ഇതിൽ ഭൂരിഭാഗം പേരെയും ഓസ്ട്രേലിയയിലേക്ക് ആകർഷിക്കാനാണ് ടൂറിസം ഓസ്ട്രേലിയയുടെ ലക്ഷ്യം. ഇതോടനുബന്ധിച്ചുള്ള ഒരു പദ്ധതിയാണ് റെസ്റ്റോറന്റ് ഓസ്ട്രേലിയ. വീഞ്ഞും ഭക്ഷണവും എന്ന പേരിൽ ഓസ്ട്രേലിയയിലെ മുന്തിരിത്തോപ്പുകളും വീഞ്ഞു നിർമ്മാണ ശാലകളും ഭക്ഷണ വൈവിധ്യവും ലോകത്തിന് തുറന്നു കാട്ടുകയാണ് ഈ പദ്ധതിയുടെ ലക്ഷ്യം. ഇന്ത്യയിൽ നിന്നുള്ള നല്ലൊരു വിഭാഗം യാത്രക്കാരെയും ഈ പദ്ധതി ആകർഷിക്കുമെന്നാണ് പ്രതീഷ് മാർട്ടിന്റെ അഭിപ്രായം.
ഓസ്ട്രേലിയ ഇന്ന് ലോകം നോക്കിക്കാണുന്നത് ഒരു പ്രത്യേക കാഴ്ചപ്പാടോടുകൂടിയാണ്. ഇപ്പോഴത്തെ കഴിഞ്ഞ 3 വർഷങ്ങളായിട്ട് 4 വർഷങ്ങളായിട്ട് തുടർച്ചയായിട്ട് ലോകത്തിലെ നമ്പർ 1 നഗരങ്ങൾ, ലിവിംഗ് സ്റ്റാൻഡേർഡ് ഉള്ള നഗരങ്ങളിൽ മെൽബൺ 1-ാം സ്ഥാനത്ത് നിൽക്കുകയും തുടർന്ന് ഓസ്ട്രേലിയ തന്നെയുള്ള മറ്റുള്ള നഗരങ്ങൾ ആദ്യത്തെ 10 പട്ടികയിൽ ഇടം പിടിക്കുകയും ചെയ്തതോടുകൂടി ഇന്ന് ഇന്ത്യൻ ടൂറിസ്റ്റുകളെ സംബന്ധിച്ചിടത്തോളം ഓസ്ട്രേലിയ ഒരു ഹരമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഓസ്ട്രേലിയയിലുള്ള വൈനറീസ് വളരെ പ്രസിദ്ധമാണ്, ലോകപ്രസിദ്ധമാണ്. വൈൻ രുചിക്കുന്ന യാത്രക്കാർ, എനിക്ക് ഇന്ത്യൻ കൺസെപ്റ്റിൽ നോക്കിയാൽ ഇന്ത്യക്കാരെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകിച്ച് ഏറ്റവും കൂടുതൽ ടൂറിസ്റ്റുകളായി എത്തുന്നത് ഗുജറാത്ത്, പഞ്ചാബ് മേഖലയിൽ നിന്നുള്ളവരാണ്. ഗുജറാത്ത് മേഖലയിൽ നിന്നുള്ളവർ വൈൻ കഴിക്കാൻ താല്പര്യപ്പെടാത്തവരാണ്. അവരെ ഒരു പക്ഷെ നമുക്ക് ഒഴിവാക്കേണ്ടി വന്നേക്കാം. എന്നാൽ പോലും വൈനറീസ് കാണുന്നതിന് അവർക്ക് വളരെ സന്തോഷമാണുള്ളത്. പക്ഷെ വൈനറീസ് വൈൻ ആൻഡ് ഫുഡ് എന്നുള്ള പ്രോഗ്രാമിലൂടെ ഒരുപാട് ആളുകൾക്ക് ഒരു ദിവസത്തെ ചെലവ് കുറഞ്ഞ രീതിയിൽ ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്ന് പ്രോത്സാഹനം നൽകുന്ന ഈ പദ്ധതിയിലൂടെ ഒരുപാട് ആളുകൾക്ക്, വരുന്ന ടൂറിസ്റ്റുകൾക്കെല്ലാം ഒരു ദിവസത്തെ കോസ്റ്റ് കുറയ്ക്കാനായിട്ട് സഹായിക്കുമെന്ന നിലയിൽ ഇതിനകത്തേക്ക് ഒരുപാട് പേർക്ക് താല്പര്യം ഉണ്ടാവും. അതിനകത്ത് വരുന്ന ഈ ഓസ്ട്രേലിയ കാണാൻ വരുന്ന എല്ലാവർക്കും തന്നെ ഓസ്ട്രേലിയൻ ടൂറിസം ഗവൺമെന്റ് നടപ്പിലാക്കുന്ന ഫുഡ് ആൻഡ് വൈൻ പദ്ധതി പ്രയോജനപ്രദമാകുന്ന തന്നെയാണ് ഒരു ടൂർ ഓപ്പറേറ്റർ നിലയ്ക്ക് എനിക്ക് തോന്നുന്നത്.
ഓസ്ട്രേലിയ എന്ന് കേൾക്കുമ്പോൾ പലർക്കും ആദ്യം ഓർമ്മയിൽ വരിക ഇവിടത്തെ തനതായ പ്രകൃതി സൗന്ദര്യവും പക്ഷിമൃഗാദികളുമാണ്. കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ഓസ്ട്രേലിയ സന്ദർശിച്ച പ്രൊഫസർ ജോസഫ് ചുമാറിന് വിശാലമായ ഭൂപ്രകൃതിയാണ് ഏറ്റവും ഇഷ്ടപ്പെട്ടത്.
എനിക്ക് ഇഷ്ടപ്പെട്ടത് ബ്രിസ്ബെയിൻ കൊള്ളാം, പിന്നെ അവിടുന്ന് ഞങ്ങള് കാൻബറയാണ് എനിക്ക് കൂടുതൽ ഇഷ്ടപ്പെട്ടു എന്ന് പറയാറുണ്ട്. കുറെ കൂടി വിശാലമായ സ്ഥലം, ഇങ്ങനെ ആകാശത്തേക്ക് ഉയർന്നു പോകുന്ന കെട്ടിടങ്ങളല്ല അധികം, അധികം പൊക്കമില്ലാത്ത കെട്ടിടങ്ങള്, പിന്നെ വിശാലമായ മൈതാനങ്ങള്, കൃഷിസ്ഥലങ്ങള്, ഇതൊക്കെ എനിക്ക് ഇഷ്ടപ്പെട്ട സ്ഥലങ്ങളാണ്. പിന്നെ ഗ്രേറ്റ് ബാരിയർ റീഫില് കടലിൽ നീന്താനൊക്കെ സാധിച്ചു, അതൊക്കെ വലിയ സന്തോഷമുള്ള കാര്യങ്ങളായിട്ട് തോന്നി. ആളുകളെ പൊതുവെ നല്ല മനുഷ്യരായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ആ പെരുമാറ്റത്തിലും നിയമം അനുസരിക്കുന്നതിലൊക്കെ വളരെ ആത്മാർത്ഥതയുള്ള ആളുകളായിട്ടാണ് എനിക്ക് അനുഭവപ്പെട്ടത്.
കെയ്ൻസിൽ വെച്ച് നടത്തിയ ഹോട്ട് എയർ ബലൂൺ യാത്രയായിരുന്നു പ്രൊഫസർ കുഞ്ഞമ്മ വർഗീസിന്റെ ഓർമ്മകളിൽ ഇന്നുമുള്ളത്.
എനിക്ക് ഒപേറ ഹൗസ് ഭയങ്കര ഇതായിരുന്നു. അവിടെ നമ്മൾ കുറെ സമയം സ്പെൻഡ് ചെയ്തു. പിന്നെ ഹോട്ട് എയർ ബലൂൺ റൈഡ് കെയ്ൻസില് ഭയങ്കര രസമായിരുന്നു. ആദ്യമൊക്കെ ഞങ്ങൾക്ക് എല്ലാവർക്കും, ഞങ്ങളെല്ലാം കുറെ ഏജിലാണല്ലോ, ഐ എം 65 നൗ. അവര് അവിടെ പോയപ്പോഴ് ആദ്യം ഞങ്ങൾക്ക് ഭയങ്കര പേടിയായിരുന്നു, കാരണം ഇതിൽ കയറുന്നത് തന്നെ ബുദ്ധിമുട്ട്. പിന്നെ കൂടെ ഉള്ള കൊച്ചു പിള്ളേര്, പ്രായം കുറഞ്ഞ കുട്ടികളാണ് നമ്മളെയൊക്കെ ഹെൽപ്പ് ചെയ്തത്. അങ്ങനെ അതിനകത്ത് കയറി ഇരുന്നൊക്കെ കഴിഞ്ഞിട്ട് പൊങ്ങുന്ന സമയത്ത് ഇച്ചിരി ഒരു പേടി, പിന്നെ അങ്ങ് പൊങ്ങി കഴിഞ്ഞിട്ട് ഓൾ ഓഫ് us were so thrilled.
വിനോദയാത്രക്കാർക്ക് എയർ ഇന്ത്യ പോലുള്ള സർവീസുകൾ കൂടുതൽ സഹായകരമാകുമ്പോൾ ഉയർന്ന ഡോളർ മൂല്യം ഈ വർഷം ഒരു പ്രതിസന്ധിയായിരുന്നുവെന്ന് പ്രതീഷ് മാർട്ടിൻ ചൂണ്ടിക്കാട്ടുന്നു.
ഡോളറിന്റെ വിനിമയ നിരക്കിൽ വന്നിരിക്കുന്ന ചെറിയൊരു മാറ്റങ്ങൾ, അത് ഇന്ത്യൻ ടൂറിസ്റ്റുകളെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് 20% ഇന്ത്യൻ രൂപ അധികം നൽകേണ്ടി വരുന്ന അവസ്ഥ, ഓരോ യാത്രക്കാരനും അവരുടെ റേറ്റ് കൺവേർട്ട് ചെയ്ത് നോക്കുകയാണെങ്കിൽ അത് വലിയൊരു എമൗണ്ട്, ഭീകരമായ ഒരു എമൗണ്ടായി തോന്നുകയും പലരും ഈ വർഷത്തെ യാത്ര മാറ്റി അടുത്ത വർഷത്തേക്ക് നീട്ടിവെക്കുകയും ചെയ്തിട്ടുണ്ട്.
ഇന്ത്യയിൽ നിന്നുള്ള യാത്രക്കാരെ ആകർഷിക്കാനുള്ള പദ്ധതികളും യാത്രക്കാരുടെ എണ്ണത്തിലുള്ള വർധനവും ഇന്ത്യയും ഓസ്ട്രേലിയയും തമ്മിലുള്ള ബന്ധങ്ങൾ ശക്തമാക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഓസ്ട്രേലിയ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിലെ വിനോദസഞ്ചാരികൾക്ക് ഓൺ അറൈവൽ വിസ നൽകാനുള്ള ഇന്ത്യയുടെ തീരുമാനം ഇതേ പ്രതീക്ഷയോടെയാണ്. SBS റേഡിയോയ്ക്ക് വേണ്ടി മെൽബണിൽ നിന്നും ഡെലിസ് പോൾ.